ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
പ്രതിഭാധനനായ ഒരു ചിത്രകാരന്റെ കഥ പറയാം. മികവ് പുലർത്തുന്ന ധാരാളം ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായുണ്ട്. അവയെല്ലാം പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ധാരാളം പേർ അദ്ദേഹത്തെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്റെ മുഖത്ത് നോക്കി ചിത്രങ്ങളെ വിമർശിക്കാൻ മടിയുള്ളതുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ പ്രശംസാവചനങ്ങൾ ചൊരിയുന്നതെന്നും തന്റെ അഭാവത്തിൽ മോശം പറയുകയും ചെയ്യുന്നുണ്ടാവും എന്നും ചിന്തിച്ച അദ്ദേഹം അതറിയാൻ ഒരുപായം കണ്ടെത്തി. പിറ്റേന്ന് പ്രഭാതത്തിൽ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനിൽ തന്റെ പ്രശസ്തമായ ഒരു ചിത്രം അദ്ദേഹം സ്ഥാപിച്ചു. അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി വച്ചു: ഹൂ എവർ സീസ് എനി മിസ്റ്റേക്ക് ഇൻ ദിസ് പെയിന്റിംഗ് പുട്ട് എ മാർക്ക് അറ്റ് ദ പ്ലേസ്. ചിത്രത്തിൽ എവിടെയെങ്കിലും പിശകുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ഭാഗത്ത് ഒരടയാളം ഇട്ടു വയ്ക്കൂ എന്ന്. വൈകുന്നേരം ആ ജംഗ്ഷനിലെത്തിയ ചിത്രകാരന്റെ നെഞ്ചു പിടഞ്ഞു. തന്റെ മനോഹരമായ ചിത്രത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും അടയാളങ്ങൾ, 100 അടയാളങ്ങൾ. ഏറെ നിരാശരനായ ചിത്രകാരൻ ആ ചിത്രവുമെടുത്ത് വീട്ടിലേക്ക് നടന്നു. ആ സംഭവം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കെടുത്തി. അദ്ദേഹം ചിത്രം വരെ നിർത്തി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും അപൂർവമായി. ചിത്രകാരന്റെ മാനസിക നില അറിഞ്ഞ് ഒരു ചങ്ങാതി അദ്ദേഹത്തെ കാണാനെത്തി. കാരണം അന്വേഷിച്ചു. ചിത്രകാരൻ നടന്ന സംഭവം വിവരിച്ചു. തന്റെ കഴിവുകേടിനെക്കുറിച്ച് പറഞ്ഞ് ചിത്രകാരൻ വിതുമ്പി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചങ്ങാതി പറഞ്ഞത് താനിത് ഒരിക്കൽ കൂടി ചെയ്യണം. ചിത്രകാരൻ അമ്പരന്നു. എന്തു ചെയ്യണമെന്ന്? ചങ്ങാതി പറഞ്ഞു, ഒരിക്കൽ കൂടി തന്റെ പ്രശസ്തമായ ഒരു ചിത്രം നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ആ ജംഗ്ഷനിൽ സ്ഥാപിക്കണം. അന്ന് ചെയ്തതുപോലെ അതിന്റെ താഴെ വലിപ്പത്തിൽ എഴുതി വെക്കണം. പക്ഷെ ഇക്കുറി എഴുതുമ്പോൾ ഒരു വാക്ക് മാറ്റി എഴുതണം. ചിത്രകാരൻ ഒന്നും മനസ്സിലാവാതെ ഇരുന്നു. ചങ്ങാതി പറഞ്ഞു, എഴുതേണ്ടത് ഇതാണ്: ഹൂ എവർ സീസ് എനി മിസ്റ്റേക്ക് ഇൻ ദിസ് പെയിന്റിംഗ് കറക്റ്റ് ഇറ്റ്. ചിത്രത്തിൽ പിശകുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കൂ എന്ന്. ചിത്രകാരൻ ചങ്ങാതി പറഞ്ഞതുപോലെ ചെയ്തു. പ്രഭാതത്തിൽ നഗരചത്തുരത്തിൽ ചിത്രം സ്ഥാപിച്ചു. വൈകുന്നേരം ചിത്രം കാണാനെത്തിയ ചിത്രകാരൻ ഞെട്ടിപ്പോയി. പ്രഭാതത്തിൽ എങ്ങനെയാണോ ചിത്രം സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഇരിക്കുന്നു. ചിത്രത്തിൽ ഒരിടത്തും ഒരു മാർക്കും ഒരടയാളവും ആരുമിട്ടിട്ടില്ല. അമ്പരന്ന് നിന്ന ചിത്രകാരനോട് ചങ്ങാതി ചോദിച്ചു, എന്തെങ്കിലും മനസ്സിലായോ? തെറ്റുകൾ കണ്ടുപിടിക്കാനും മറ്റുള്ളവരെ അപമാനിക്കാനും അവഹേളിക്കാനും 100 ആളുകളുണ്ടാകും. എന്നാൽ അതിലെന്താണ് തെറ്റെന്നോ അതെങ്ങനെ പരിഹരിക്കുമെന്നോ പറഞ്ഞു തരാൻ ഒരാളുമുണ്ടാവില്ല. ഒന്നുകിൽ പരിഹാരമെന്തെന്ന് പറയാൻ അറിയാത്തതാവാം, അല്ലെങ്കിൽ സമയമില്ലാത്തതാവാം. അതേ ആളുകൾ എളുപ്പത്തിൽ പിശകുണ്ട് എന്ന് അടയാളപ്പെടുത്തി കടന്നുപോവുകയും ചെയ്യും. ഇതൊരു ചിത്രകാരന്റെ കഥയിലെ മാത്രം കാര്യമല്ല, സമൂഹത്തിൽ ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. തെറ്റാത്ത ഒരു ജീവിതവുമില്ല, തെറ്റാത്തതായി ഒന്നുമില്ല. അത് ഭരണത്തിലായാലും ഉദ്യോഗസ്ഥതലത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും അത് പരിഹരിച്ച് മുന്നേറുക എന്നതാണ് പ്രധാനം. അതിന് ആ പിശക് എവിടെയാണ് എന്ന് കണ്ടെത്തണം. ഒരു ഉദാഹരണം പറയാം, വളരെ ചെറിയൊരു ഉദാഹരണം. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ മികവ് എടുത്തു പറയുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. ആ വിമർശനങ്ങളിൽ പലതും വെറുതെ വിമർശിക്കുന്നതല്ല, പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചിലർ വിമർശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ ഒരു വാർത്ത വായിച്ചു. രാത്രി 9 ആശുപത്രിയിലെത്തിയ മന്ത്രി വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പിന്നെ നടന്നത് ഇങ്ങനെ വിവരിക്കാം. അത്യാഹിത വിഭാഗത്തിൽ നിന്നും മന്ത്രി പിന്നീട് വാർഡുകളാണ് സന്ദർശിച്ചത്. അന്നേരമാണ് 19 രോഗിയായ പത്മാകുമാരിയുടെ ഭർത്താവ് മന്ത്രിയെ കണ്ട് മരുന്നുകളൊന്നും കാരുണ്യ ഫാർമസിയിൽ നിന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് മന്ത്രി മരുന്നിന്റെ കുറിപ്പ് വാങ്ങി കാരുണ്യ ഫാർമസിയിലെത്തി. മന്ത്രി പുറത്തുനിന്ന ശേഷം ഒരാളെ കാരുണ്യ ഫാർമസിയിലേക്ക് അയച്ചു. മരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ജീവനക്കാരി ദേഷ്യപ്പെട്ടു. ഉടൻ തന്നെ മന്ത്രി കൌണ്ടറിലെത്തി ആ കുറിപ്പ് കാണിച്ചു. അപ്പോഴും മരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മരുന്നില്ല എന്ന് ചോദിച്ചു. മറുപടി പറയാൻ ജീവനക്കാർ പതറി. ഉടൻ തന്നെ മന്ത്രി ഫാർമസിക്കകത്ത് കയറി കമ്പ്യൂട്ടറിൽ മരുന്നുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു. ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളുടെ ലിസ്റ്റ് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് കൃത്യമായി മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. അത്യാവശ്യ മരുന്നുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്യാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. വളരെ ചെറിയ കാര്യമായി ആർക്കും തോന്നാം, എന്നാൽ ആയിരക്കണക്കിന് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഇതൊരു ചെറിയ കാര്യമല്ല. ആശുപത്രിക്ക് അകത്തുള്ള ഫാർമസിയിൽ മരുന്നില്ലെങ്കിൽ കുറിപ്പടിയുമായി ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകൾ കയറിയിറങ്ങണം. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൂട്ടിരിപ്പുകാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ കൂട്ടിരിപ്പുകാർ എന്ന് പറയുന്നത് പ്രായമേറിയവരായിരിക്കും. രോഗിയേക്കാൾ ഗുരുതര രോഗങ്ങളുള്ളവരും എഴുന്നേറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ടാവും. അവരോടാണ് ഫാർമസിയിലടക്കം ചാടിക്കടിക്കുന്ന ഉദ്യോഗസ്ഥർ. മരുന്നില്ലാത്ത അവസ്ഥ ഉൾപ്പെടെ മാറേണ്ടതുണ്ട്. ഇത്തരം വിമർശനങ്ങൾ അക്കമിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. കാടടച്ച് ആക്ഷേപിക്കുന്നതിനു പകരം പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഉയർന്നു തന്നെ വരണം.